highest. Holy are thou, O God, holy are thou, Almighty, holy are thou, Immortal, crucified for us, have mercy on us. Holy are thou, O God, holy are thou, Almighty, holy are thou, Immortal, crucified for us, have mercy on us. Holy are thou, O God, holy are thou, Almighty, holy are thou, Immortal, crucified for us, have mercy on us. Lord, have mercy on us. Lord, be kind and have mercy. Lord, accept our service and our prayers, have mercy on us. Glory be to thee, O God, glory be to thee, O Creator, glory be to thee, O Christ the King, who has compassion on his sinful servants. Barakmo. Our Father, who art in heaven, hallowed be thy name, thy kingdom come, thine will be done on earth as it is in heaven. Give us this day our daily bread. Forgive us our debts and sins, as we have also forgiven our debtors. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, forever and ever. Amen. Peace be with you, Mary, full of grace. Our Lord is with thee, blessed art thou among women. Blessed is the fruit of thy womb, our Lord Jesus Christ. O Virgin Saint Mary, O Mother of God, pray for us sinners, now and at all time, and in the hour of our death. Amen.
നിധ്യന്മാരുടെയും സകല സ്വർഗീയ സൈന്യങ്ങളുടെയും നിരകളുടെയും ആഘോഷത്തോടുകൂടി തന്റെ മാതാവിന്റെ ശരീരത്തെ ബഹുമാനിച്ച് സ്വർഗത്തിലേക്ക് കരയേറ്റിയവനായ മഷിയാതമ്പുരാനെ, നിന്റെ മാതാവിന്റെ പ്രാർത്ഥന ഞങ്ങൾ കോട്ടയായിരിക്കണമേ. അവളുടെ സ്വർഗാരോഹണത്താൽ വായുമണ്ഡലം ശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അവളുടെ പ്രാർത്ഥനകളാൽ നല്ല അവസാനം പ്രാപിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. മർത്തമറിയം ലോക ഇമ്പങ്ങളെയൊക്കെയും വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ചു. സർവ നന്മകളാലും അലങ്കരിക്കപ്പെട്ടതിനാൽ അവൾ ദൈവത്തിന്റെ മാതാവായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ, കർത്താവെ, ഞങ്ങളും ലോക ഇമ്പങ്ങളെ വെടിഞ്ഞ് നൊയമ്പ് നമസ്കാരം മുതലായ നന്മകളാൽ അലങ്കരിക്കപ്പെട്ടവരും നിനക്ക് വസിപ്പാൻ തക്ക വിശുദ്ധ ആലയങ്ങളുമായിരിക്കാൻ യോഗ്യരായി തീരണമേ. സ്ത്രീ മൂലം വന്ന നാശത്തെ സ്ത്രീ മൂലം തീർപ്പാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട നിത്യകന്യകയായ മർത്തമറിയ അമ്മയുടെ പ്രാർത്ഥനകളാൽ കർത്താവെ, ഞങ്ങളുടെ നൊയമ്പ് നമസ്കാരങ്ങളും ശുശ്രൂഷകളും നീ കൈക്കൊള്ളണമേ. അവളുടെ പ്രാർത്ഥനയാൽ കുത്തിനയിലെ കല്യാണത്തിന് അത്ഭുതകരമായി വീഞ്ഞിന്റെ കുറവിനെ നീ തീർത്തു കൊടുത്തതുപോലെ, ഞങ്ങളുടെ നോമ്പിന്റെയും പ്രാർത്ഥനകളുടെയും ശുശ്രൂഷകളുടെയും കുറവുകളെ നീ തീർക്കുകയും ചെയ്യണമേ. കർത്താവെ, നിന്റെ മാതാവിന്റെ മരണസമയത്ത് മാലാഖമാരുടെയും നിബിയന്മാരുടെയും സഹിഹന്മാരുടെയും സഹദയന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സകല പരിശുദ്ധന്മാരുടെയും കൂട്ടത്തോടുകൂടി നീ എഴുന്നള്ളി അവളുടെ ആത്മാവിനെ ബഹുമാനത്തോടെ കൈക്കൊണ്ടതുപോലെ, ഞങ്ങളുടെ നോമ്പിനെയും പ്രാർത്ഥനകളെയും കൃപയോടെ ദർശിച്ചു കൈക്കൊള്ളണമേ. പ്രകാരം തന്നെ അവളുടെ ശരീരം മാലാഖമാരുടെയും സകലപരിശുദ്ധന്മാരുടെയും ഇരയിൽ പാലും സംഗീതങ്ങളാലും ഘോഷത്താലും ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ, ഞങ്ങളുടെ നൊയമ്പാലും പ്രാർത്ഥനകളാലും സ്വർഗത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അവ ഉയർത്തപ്പെടുമാറാകണമേ. നിന്നിൽ ഞങ്ങളെ അകറ്റുവാൻ ഇടപെടാൻ ശ്രമിക്കുന്ന സാത്താനും സൈന്യങ്ങളും ലജ്ജിച്ച് ഓടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കായി എപ്പോഴുമെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ഗുഡ് ഈവനിങ് എവരിവൺ. ഏറ്റവും ആദരണീയനായ ജെറി ജോൺ അച്ഛൻ, MMVS ഡയോസിഷൻ ജനറൽ സെക്രട്ടറി രൂപ ജോൺ, ട്രഷറർ ലിസ് ഫിലിപ്പ്, ജോയിന്റ് സെക്രട്ടറി എലിസബത്ത് പൻസർ, ഇന്ന് ഈ സന്ധിയിൽ സംബന്ധിക്കുന്ന ഒന്നിയ വൈദിക ശ്രേഷ്ഠയെ, പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, ഇന്നീ സന്ധിയിൽ കൂടി വരുന്ന ഏവരമേ, അനുഗ്രഹീതമായ നൊയമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭദ്രാസന മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് അനുഗ്രഹീതമായ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. നഗരസഭയിൽ ഒന്നാകെ ബൈബിൾ റീഡിംഗ് മന്തായിട്ട് ഇത് പ്രത്യേകിച്ച് വേർതിരിച്ച് ദൈവ വചന പാരായണത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ വർഷം നമുക്ക് ദൈവവചന ശുശ്രൂഷയും കൂടി ഒന്ന് ക്രമീകരിക്കാനായിട്ട് ദൈവമുടെ ആഴ്ചയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നമ്മുടെ അനുഗ്രഹീതമായ ഇന്നത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജെറി ജോൺ മാത്യു അച്ഛനാണ്. അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അബദ്ധമാകുമെന്ന് എനിക്കറിയാം. എന്നെക്കാളുപരി അച്ഛൻ വിവിധ പ്രത്യേകിച്ച് അച്ഛനെ ദൈവം കൊടുത്തിട്ടുള്ള സംഗീതം, അത് ദൈവതത്വമായിരിക്കുന്ന ആ ഒരു കഴിവ് നമുക്കത് ആർക്കും സ്വയമേവ ആർജിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ദാനമാണ്, ഗിഫ്റ്റാണ്. അതിനെ വളർത്തിക്കൊണ്ടു വരുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ആ ഗിഫ്റ്റ് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ പലരിലും ഉണ്ടാവാം, പക്ഷെ അനുഗ്രഹീതമായിട്ടത് നിർവഹിക്കാനായിട്ട് അച്ഛന് ദൈവസന്നിധിയിൽ ശരണപ്പെടുകയും ദൈവനാമത്തിനായിട്ട് തന്റെ ശബ്ദം ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ അച്ഛന് വളരെ അനുഗ്രഹീതമായി MMESന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നു. MMESന്റെ മിഡ് വെസ്റ്റ് ഡിട്രോയിറ്റ് റീജിയന്റെ റീജിയണൽ വൈസ് പ്രസിഡന്റാണ് അച്ഛൻ. ഡിട്രോയിറ്റിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദൈവാലയത്തിന്റെ വികാരിയാണ് അച്ഛന്. വിസ്കോൺസിനിൽ നിന്ന് ഇവിടെ വരെ മിക്കവാറും ഈ പാൻഡമിക്കിന്റെ സമയത്ത് ഡ്രൈവ് ചെയ്താണ് വരുന്നത്. ആ ഡ്രൈവിംഗ് ടൈം ഏകദേശം ഓൾമോസ്റ്റ് 8 hours എടുക്കുന്നുണ്ട് വൺ സൈഡ്. രണ്ട് സൈഡിലേക്കും സംടൈംസ് ഡിപ്പെൻഡ്സ് ഓൺ ട്രാഫിക്, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും. അച്ഛന് ഈ നമ്മുടെ പാട്ടിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, എസ്പെഷ്യലി നമ്മുടെ August 15 ഇവിടെ നടത്താനായിട്ടിരിക്കുന്ന, നമ്മൾ ഡയസ്ട്രേഷൻ ലെവലിൽ നടത്താനായിട്ടിരിക്കുന്ന നമ്മുടെ MMES ഡേക്ക് വേണ്ടി ഉള്ള ക്രമീകരണങ്ങളിലൊക്കെയും വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആനുവൽ കോൺഫറൻസ് കാണുമെന്ന് കരുതി അച്ഛൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ അനുഗ്രഹീതമായി അച്ഛന് ക്വയറിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയായിരുന്നു. എന്നാൽ ദൈവഹിതമാണെങ്കിൽ നമുക്ക് പിന്നീട് നടത്താനായിട്ട് ദൈവം സഹായിക്കട്ടെ. കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നു, ഞാൻ ആമുഖം പറഞ്ഞ് നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ സന്ധിയിലേക്ക് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഓരോരുത്തരെയും ഈ സന്ധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛന്റെ ടോപ്പിക്ക് ജീസസ് അറ്റ് ദ മാർജിൻസ് നെയ്മിംഗ് ദ അൺനെയ്ഡ്. ഈ മനുഷ്യാവതാരം ചെയ്തു ഔട്ട്സ്കേർട്ടിലുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പിവോട്ടിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം തമ്പുരാൻ ചെയ്ത കാര്യങ്ങളായിരിക്കണമല്ലോ ഇന്നത്തെ വചന ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ പേര് ലഭ്യമായത് അനുഭവവേദ്യമാകണം. നമ്മൾ ആരാണ്, നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാച്ചിന്റെ വചനത്തിലൂടെ അത് നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു പിസി ജോർജ് അച്ഛൻ, നല്ല വാക്കുകൾക്കായിട്ട് നന്ദി. നമുക്ക് തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വൺ ട്രൂ ഗോഡ്, ആമേൻ. Good loving God, we thank you for being with us during this time of helplessness and pain. Dear God, help us to be the apostles of hope, peace and love to those who need them most. Strengthen us, O Lord, so that we may wait patiently and find peace in your plans. Give us the wisdom to understand your ways and help us walk through them. Lord, give us the vision that you give to our ancestors during their time of agony, and enable us to dare the temptations that drag us out of your vision. Lord, we need hope so that we may reflect you to those in pain around us. Lord, help us to listen to you, to look unto you, how much ever far we are from you. Help us, O Lord, to learn about you. And thank you, Lord, for you are still talking to us in this time of the pandemic, as you were always. May the words that come out from you be in tune with those thoughts that are created in us, O Lord. We ask your help in converting our minds as good fields so that your words yield virtue in plenty. Thank you, Lord, for every opportunity that you give us to be near to you. In the name of the Father, Son, and the Holy Spirit. Amen.
Amen.
Respected PC George Achan, respected Achans, respected Tim Achans, and all dear sisters in Christ, greetings to you all in the name of our Lord Jesus Christ. I'm glad that even during this time of the pandemic, God has helped us to come together and to share our thoughts and our concerns. For today's devotion, I am humbled before God in choosing to talk on the topic, Jesus at the margins, naming the unnamed. Reverend P.C. Georgeson, in his initial talk, hinted what I am going to say, and I would thank Achan for giving that beautiful introduction. Now, we have been listening to some of the amazing sermons these days, and today's sermon should be treated as an addition to the thoughts which have already been laid in front of us all by different actions. For a Christian, life is all about locating or encountering God. The aim of our Lord's incarnation itself was to make an easy way in helping us to meet God. In our search for God, have we ever met God? Have we ever located God? Where does our God live? We've got plenty of answers to this. Some would say God lives in heaven. Some would argue God to be in the church. Some would say God lives in the Bible. Some would say God lives in the holy altar. Yeah, and there are people who would say God lives everywhere. And there are some who would say that God resides within us. Whatever the answer is, along with the answer comes many sub-questions too. When we say God resides in the church, the question is, then can we call God omnipresent? When we say God is everywhere, then the question is, why should then we go to the church? This in reality is a question about our own spiritual existence. Presence of God, if we consider it as universal, but that cosmic, that universal presence of God has to be or has to invoke a response in us. Now, if the presence of God doesn't bother us individually, personally, and invoke a response from us, it is not going to make any change, whether God exists or not. Now, this is why encountering God is very important. Now, look into the Bible or anywhere else in the history of the church. Whoever encountered God ended up in a change in their own lives. Even though we say God is present everywhere, those who encountered God ended up in a change in their lives. Even though God is everywhere, encountering alone can make changes in our lives. Devam ലോകത്തിൽ സൃഷ്ടി പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിട്ടുണ്ടെങ്കിലും ദൈവത്തെ അഭിമുഖീകരിക്കുന്നവർക്ക് മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ എന്നതാണ് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന സത്യം. ഈവൻ ദോ ഗോഡ് ഈസ് എവ്രിവെയർ, എൻകൗണ്ടറിംഗ് എലോൺ ക്യാൻ മേക്ക് ദ ചേഞ്ച്. even though God is omnipresent, cosmic and universal, encountering God alone can make the presence of the God be felt in us. Now, and this encountering of the universal God induces a change in us, which is a universal fact. Now, look at the experience of the hundreds of biblical characters who encountered God. They all changed due to this encountering. Now, let's come back to the first question. Where have we encountered God? Do we have a proper answer to this? Encountering Christ is the most important turning point in the life of a Christian. As I said, God is present everywhere. But a Christian becomes a Christian when he or she encounters Christ. Now, do we deserve that name, that title, Christian? It depends upon our experience of encountering Christ in our life. Now, that's why I said encountering Christ is very important. The location of this encounter is as important as the time of that encounter. Now, where did you encounter Christ is a question which is as important as when did you encounter Christ. Most often, we are bothered about the time or the manner in which we encountered Christ, or people encountered Christ, the time and the manner. But a close studying of the place at which we encountered God will actually help us in learning who this God is and where does God reside. Now, I'm inviting your attention to the story of the encountering of people with Christ inside the Bible. Limited time in ullil ninnukondu ella encounterukale parishodhichika asathyamanallo. Now, Bible itself is the story of the human encounter with God. Now, in the story of incarnation of our Lord, where did humanity as a whole encountered Christ? In a world driven by urban and global values, we strive hard to locate ourselves at the center of the world, and we aim to be there at the center, holding all the powers, holding all the wealth, all the glory. But let's turn to the Bible and see, where did the humanity encounter Christ? The Magi, the wise men, looked for Christ at the heart of the city, in the palace of Herod. Even though they were guided by a star, their perception led them to the center of glory, into the palace of Herod. The king who was at the center, Herod, was totally ignorant of what the Magi told him. He was totally ignorant of what was happening at the margin of the city. He didn't know the birth of a king because it happened not at the center, not in his palace, but somewhere else in the margins. No one knew except those who were at the margins or near to the margins that a king was born.
Now look at the shepherds. The shepherds had no difficulty in finding Christ as they were at the margin. They were not far from the margin. However, they might not have expected a king at the cattle shed. The picture is not as neat as we would see on a Christmas card. Christ was born into the dirt. Christ was born into the ugliness. From Bethlehem to Golgotha, Christ lived in the margins, in the dirt, in the ugliness of life. Life at the margins was at the same time a choice of God and an imposed status on any revolutionist who would stand for the people at the margin. It is an imposed state attributed or given, imposed by the society. That's how we would see Christ. Christ at the margin. Now at this time, I think this is the time when I should define the terms margins and the center. The word margin, though imply a geographic location near to the border lines, it is not so in social terms. Any person who suffers because of being treated as insignificant or being ignored or devalued on the basis of a set of norms set by the society can be called marginalized. You can be at the center and still be marginalized, according to this definition. Look at the paralytic man. The paralytic man near to the pool of Bethesda, as described in the Gospel according to St. John chapter 5 verses 1 to 9. This paralytic man lived near to the temple for almost 38 years. Near to the temple, Jerusalem temple, according to the Jewish religion, is the center of their spirituality, is the center of their glorious life. Now this paralytic man lived there for 38 years and was and still considered insignificant and can be called marginalized. Now because of his association with the so-called sinners, Christ was seen as a threat to the peaceful life situations at the center. Now his words, his deeds, his actions, his friends, his friendship, his association created ripples in a peaceful society. I quote, in a peaceful society where the powerful always exploited the weaker ones to establish the so-called peace. Now, those at the center never welcomed a man who loved the people on the margins. They tried many times to stone Jesus Christ, to kill him, because Christ never belonged to those at the center. If Christ is at the margins, whom are we searching for at the center of this social system in which we live in? Let's go to the Gospel according to St. Matthew, chapter 19, verse 16 to 30. And the Gospel according to St. Mark, chapter 10, verse 17 to 31. And the Gospel according to St. Luke, chapter 18, verses 18 to 30. Where the writers describes a meaningful encounter of a rich man, a rich young man, with Jesus Christ at Perea, east of the river of Jordan, at the outskirts of the city. We know the story. The man seems to be living the life of a good man at the center. No one could blame him of any faults. He had been doing good things. He had been good ever since he was born. That's what he says. And he is rich too. But during his encounter with Jesus Christ at the margins, he realized that he lacks one particular thing. But Jesus tells him that he lacks one particular thing in life. Jesus wants him to leave the center and come out into the margins and follow him. The young man knew that he was at the comfort zone by being good at the center. His interpretation of being good in the eyes of Jesus Christ is not the right way of interpreting good. Jesus says he must leave that comfort zone where he was living and be with him in the margin. Jesus welcomes him into the ugly lives of the margins where he shares life with the people there. Now, dear members, we love the comforts promised by this world at the center, and we constantly invoke God to be present here at the center at our comfort zone, answering us every time we call. We want God to be inside our comforts, and we want God to answer us whenever we call God. If the church is the most comfortable place for us, we are happy to go to church in search of the nice, wonderful God. We are happy decorating God. We are happy decorating God, giving God as many colors as possible to hide the real beauty of God, which is ugliness. Yes, we want God to hide behind the shining frames of our beautiful icons in our homes and our churches and call them real, beautiful dwelling place of God. But God of the Bible resides in the ugly margins of life. And whoever encountered Christ has told us that they met God not in the icons, not in the decorated places, but in the ugly margins where they began a new life. If as Christians we have not brought any changes in our lives, it is to state that we are yet to encounter our God in our lives. And to encounter God, we cannot be searching God at the center, at our comfort zones. No, we cannot. And there is no use of searching God in our comfort zones. But go to the margin, where life is really painful, it's really ugly, it's really dirty. What is expected from us as Christians is a change in our daily attitude towards the lives around us. That is what matters. Now, we have been looking for God in our comfort zones, searching for God at areas that soothe our eyes, that soothe our ears, that soothe our minds. Wow. We sat in our beautiful churches, searching for God. And God lives in the ugly margins. What were we searching? Like Prophet Elijah, we loved to encounter God inside the comforts of the cave. But God keeps asking us, what are you doing inside the cave? What are you doing here? Come out. Come out of your comfort zone. That's what God told Prophet Elijah. We wish an encounter with God. Yes. We all love God. We want to meet God. We wish to encounter God. We wish to encounter Jesus Christ. But we do not want God to bring any changes in us. We do not want God to take us away from our comfort zones. We want God to add our comforts. We want God to have a hi-bye relationship. Saying hi when we come into the church, saying bye when we go away from the church. And that's all. That's what church is us. Church is for all of us. A Sunday business. We are hesitant to leave the comforts, but at the same time, we say we love our God. We cannot be at the opposites at the same time. During this pandemic times, church, we know, is a less comfort zone. At least for some of us. No, I would say for many of us. And people do not search for God in church all of a sudden. They started searching for God inside their homes. Even if the church is open, we think God must come into our comfort zones. We don't want to take risk. However, God is inviting us to the boundaries. God, God invited Prophet Elijah, God is inviting us outside. Look at Zacchaeus. He encountered Jesus Christ by climbing a sycamore tree. Jesus went along with him to his home. Why? Why did Jesus go to his home? Luke 19, verse 7 reads, all the people, that is those people who are at the center, as we defined earlier, all the people saw this and began to mutter, he has gone to be the guest of a sinner. Who wants God to be at the home of a sinner? Yes. Whom are you searching for in here among the crowd when God has already gone with the sinners? We are standing with the crowd searching for God. God has gone with Zacchaeus, with the sinners. The Gospel according to St. Matthew chapter 25 verses 31 to 46 explains about the questions that God will ask each one of us during the day of judgment. We have read it plenty, a lot number of times. God says, or God asks, I was hungry. Did you feed me? I was a stranger. Did you take me in? I was a prisoner. Did you come to me? Did you visit me? I was naked. Did you clothe me? I was thirsty. Did you give me water? The person I here is nameless. The I here is hungry. The I here is thirsty. The I is jail. The I is naked, sick, and discriminated. Thrown out from the center into the boundary, into the margin. In these questions, look where God locates Godself. The I is God. And where does God live? God lives in the margin. Hungry, thirsty, jailed, naked, sick, discriminated, thrown out from the center into the margins. God lives in the margin, not in the center. God identifies Godself as the I, who is hungry, thirsty, jailed, naked, sick, and discriminated. Indeed, God names the nameless by identifying Godself with those at the margin. Those people have no names. God goes to the margins and stands there nameless. Our God has no name. We love to be donors, living in the center, doing good charity, taking pictures and posting in the Facebook or so other social medias. Wow. We love to be donors. But God is always ugly, standing at the margins. Now, Jesus is asking us, what have we done for the lives at the margins? How did you respond to the hunger, to those who are in hunger, to the thirsty, to the naked, to the lonely, and to those in pain, those who live in the margins? What was our response to them? How did we define our spirituality without being at the margin? These people, they have no names, no identity. They are worthless in the eyes of the society. They are insignificant people. Their lives do not matter for those people who have got power. But God lives in the margins with no name. We worship a God with no name. A nameless God. God has always been there. All through the history. God has never come to the center. We attributed, we gave a space for God in a comfort zone and we say this is God. I would call this as idol worship. God has always been there in the margins without a name. That's what Bible teaches us. And we interpret, no, we misinterpret Bible and say God lives in the Holy of Holies inside the altar, inside an icon. God, our God, always chose to be ugly. We are interested in making fancy alterations to our churches, to our worship places, even our homes, our worship places, our altars, our prayer rooms. Make expensive decorations. to our spiritual hopes. We are busy building churches. We are busy building church walls, fancied with costly icons, costly pictures, portraits, and describing the theology and naming them indecipherable, naming them with indecipherable and inarticulatable terms. Huge Greek philosophies, Syrian traditions. I'm not against all these when I say this. But are we missing God in our real life spirituality? Real spiritual life? Are we missing something? What is our attitude towards life which Jesus presented inside the Bible? We are busy building churches. We are busy building or making our churches beautiful, look pretty. But our God is busy making life meaningful at the margins. Our spirituality will become meaningful only when we relate our worship, our church, our sacraments, our life inside the church to those lives at the margin. Have we ever tried to build that bridge between the world inside the church and the world outside? It is not about taking a phone and calling people and relating. No. No. That is not life. You can do that by being part of a club. Spiritual life is about our attitude. Our attitude. Attitude matters. We make life complicated. We make our spirituality complicated. We make our theology complicated. When Jesus talked in very simple terms, God always tried to make life simple. I always say, we are not called by God to live in the light. Rather, God wants us to be in the darkness, to renounce our identity, to live in solidarity with those out there in the darkness, and to carry the burden of Christ into that darkness. Buddha sloga undalo, asatoma sadgamaya, tamasoma jyotirgamaya, mrityoma amrutam gamaya. Now, when we look into that sloka from a biblical perspective, that's not right. That is not what Jesus wants us to do. Jesus doesn't want us to go into darkness and bring people out from the darkness into the light. No. Jesus wants us to be there in the darkness, taking the burden of Christ there into the darkness and shine there so that we can question the existence of darkness. The existence of darkness is because of the absence of light. And God wants us to be the light in the darkness. And if we want to be light in the darkness, we are left with no other option than stepping down into the darkness. That's what we are called for. But we never do that. We make comfort zones and love to live there. Now, in this sense, God lives in the margin. We cannot encounter Christ in the center where we are living in. God may be everywhere, yes, no doubt about it. But we can encounter God only when we step out into the margins. Our claim of being good will only be valid till Jesus Christ tells us the same thing that he told to that rich young man. Our claim to be good will only be valid till we meet Jesus Christ. Jesus would tell us to leave our comfort zones and take the pain of doing something for your fellow human beings, fellow creation, there in the darkness. Thus, at the margins, we will encounter God, not in the center, and then see what happens. And then see what that would make us into. Look at the great man named Saul. When he met Jesus Christ on his way, when he encountered Jesus Christ on his way, he became a humble Paul. Look at the weak Moses. When he encountered God, he became a powerful leader. Encountering God will change our lives. The glorious palace at Jerusalem was replaced by the ugly cattle shed where Jesus was born, King of Kings. Search for God in the painful lives of our neighborhood. Search for God there in the ugliness. Now, this is what Jesus wants us to do. I'm concluding. Instead of searching God at the center, at our comfort zones, let us search God out there. Let us relate our spirituality. Let us relate our prayers. Let us relate our sacraments. Let us relate our church. Let us relate ourselves to the real life out there in the boundaries where God has gone to. May God bless us all. I thank all of you who are listening to me now. And yes, a special word of thanks to Very Reverend P.C. George Achan and respected Rupa and all the MMBS officials for giving me this opportunity. Let us go out into the wilderness and find God there. Let us relate to the real life. Let us pray for 1 minute. Thank you, Lord, for talking to us today. Thank you, Lord, for helping us understand that behind the curtain, there is a God who lives with those who need help. Help us, O Lord, to find you wherever you are. Come with us into our homes.
and help us to follow you wherever you go. Lead us not into temptation, Lord, but save us to the eternal fellowship with you. Lord, we had been searching for you in the crowd. Today, we thank you for calling us near to you from this crowd into the margins. Help us, Lord, that we may be always with you, not by building tents, as Saint Peter wanted to do on this very same day, but by being with those who are in need of you in the valley of Mount Tabor. Help us mold our thoughts. Help us to reconstruct ourselves in tune with your will. Stand along with us and help us so that we stand along with the nameless and find our nameless God there in the margins. All praise and glory be to you, Father, Son and Holy Spirit, one true God. Amen.
Amen. Thank you, Edson. We listened to the 6th devotional talk this evening among the series of devotional talks arranged as part of our Bible reading month. Respected Jerry Edson shared with us a very interesting and meaningful topic, Jesus at the Margins, meaning the unnamed. Edson beautifully explained encountering Christ in our lives and reminded us that our attitude towards the people around us who are at the margins, who are insignificant and nameless, should change, and then only we would be able to encounter God in our life and our life would become more meaningful and fulfilling. Ajahn also pointed out that we should step into darkness, into the ugliness, and go out of our comfort zones to shine light into the lives of many around us who live in despair and hopelessness. Thank you, Ajahn. It was a very insightful and blessed speech. On behalf of MMVS of our diocese, I thank Jerry Edson for his kindness, time and willingness to be a part of our devotional talk series. We appreciate and thank Edson for his leadership in Detroit region and look forward to working with Edson in all the MMVS activities. Thank you to PC George Edson for joining us this evening and for Edson's leadership and guidance in all MMVS activities across the diocese. And last but not least, thanks and appreciation to each and everyone who joined this devotional talk this evening. May God bless us all. Announcements. Adutha aazha budhanam vyazhazhcha vaikunneram 8 manikku central time namukku devotional talk undayirikkunnathaanu. Avasaanathe rendu devotional talks aayirikkum adutha aazhcha undaaga. Budhanaazha Eldo Elia Sachinum, vyazhazhcha PC George Sachinum aayirikkum devotional lead cheyyunnathu. 14-ാം തീയതി വരെ ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 9:30 വരെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസവും അത് അങ്ങനെ തന്നെ അനുഗ്രഹപരമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഈ ഡിവോഷണൽ ടോക്കിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും വന്ന് പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. പിസി ചോർച്ച.
ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ അച്ഛന്റെ ശ്രേഷ്ഠമായ വചനം ശുശ്രൂഷ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇന്ന് റിലേറ്റ് ചെയ്തൊരു കാര്യം ഞാൻ ഒന്ന് പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. മുൾപ്പടർപ്പില് മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു, ഐ എം വാട്ട് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അച്ഛന്റെ ഈ മെസ്സേജും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴ് നമ്മൾ ഈ ന്യായസിംഹാസനത്തിന് മുമ്പാകെ 2-ാമത്തെ വരവെങ്കിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പോലെ നമുക്ക് 6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. വാട്ട് വാസ് യുവർ റെസ്പോൺസ് ടു മീ? ശൗലിനോട് പറഞ്ഞു, ശൗലി ചോദിച്ചു, നീ ആരാണ് കർത്താവേ? ഞാൻ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തു ആകുന്നു ഞാൻ. അപ്പോ ഈ ദൈവതന്ത്രനെ കണ്ടെത്താൻ തക്കവണ്ണം ഞാൻ എന്ന ദൈവം പഴയ നിയമത്തിൽ ഉപയോഗിച്ചതിന്റെ ഒരു യഥാർത്ഥ പൊരുള് തിരിച്ചു തരികയാണ് ഈ പുതിയ നിയമത്തിൽ. അച്ഛന്റെ ആ വചന ശുശ്രൂഷയിലൂടെയാണ് എനിക്കതൊന്ന് കോറിലേറ്റ് ചെയ്ത് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാൻ അതും കൂടി ഒന്ന് ചേർത്ത് പറയുകയാണ്. അപ്പോ ഈ വിശന്നിരിക്കുന്നവരിലും ദാഹിച്ചിരിക്കുന്നവരും അത്രേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റി. വി മസ്റ്റ് ബി ദ ആംസ് ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്. അതാണ് നക്ഷല്ലിൽ അച്ഛൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് ആവശ്യക്കാരന്റെ ആവശ്യങ്ങളിൽ പ്രധാന സ്ഥലങ്ങളിലോ ചില്ലുകൂടാരങ്ങളിലോ ഹോളി ഓഫ് ഹോളീസ് എന്ന് നമ്മൾ പറയുന്ന ഇടങ്ങളിലോ ഒന്നുമല്ല, അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ഊർജം നമ്മൾ ബാക്കി 6 ദിവസങ്ങളിൽ പ്രായോഗിക തലത്തിലേക്ക് വിൽഡർനെസ്സിലേക്ക് ഹോംലെസ് പീപ്പിളിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളിലേക്ക് കൈനീട്ടി കൊടുക്കാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ള അനുഗ്രഹീതമായ സന്ദേശമാണ് അച്ഛൻ നൽകിയത്. എന്റെ ശ്രേഷ്ഠമായ വചനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഒഫീഷ്യലായിട്ട് പറഞ്ഞല്ലോ എങ്കിലും എന്റെ മനസ്സിൽ തോന്നിയ ആശയം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്റെ തുടർന്ന് അച്ഛന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ശുശ്രൂഷകളും നേതൃത്വവും നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്കെന്നാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ബാറക്കുമോർ, ശുദ്ധമുള്ള ബാബ, അശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള ശ്രീബായ ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണം. ദൈവമായ കർത്താവേ, നേരമുക്കിലും കാലമുക്കിലും എല്ലാ സമയത്ത് വന്നേക്കും നിന്റെ ദൈവത്വത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. ബാറക്കുമോർ, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ ശുശ്രൂഷവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വചനം വിഭജിച്ചു ചേർന്ന ബഹുമാനപ്പെട്ട അച്ഛന്റെ മേലും എന്റെ ശുശ്രൂഷകളുടെ മേലും എന്നീ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരോടും ഞങ്ങൾ കേട്ട വചനങ്ങളോടും കർത്താവെ ഞങ്ങളുടെ സഹായം ആവശ്യമായിരിക്കുന്ന എല്ലാവരോടും വേർപിരിഞ്ഞ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന മക്കളോടും എപ്പോഴും എപ്പോഴും ഇന്ന് വന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേ. ഓക്കേ.